ദൈവമായുള്ള ഒരു കൂട്ടായ്മയിൽ എപ്പോഴും ആയിരിക്കുവാനാണ്. ദിനംതോറും, മണിക്കൂറുകൾ തോറും, മിനിറ്റുകൾ തോറും, സെക്കൻഡുകൾ തോറും, നിമിഷങ്ങൾ തോറും ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലായിരിക്കുവാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ആ സ്നേഹചരണങ്ങളുണ്ട് ദൈവം തന്നോട് ബന്ധിക്കുന്നത് ആ കൂട്ടായ്മയിലായിരിക്കുവാനാണ്. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരം, സംസർഗം എല്ലാം പ്രാർത്ഥനയും വഴിപെട്ടുകൊണ്ടിരിക്കും. ഒന്ന്, യേശു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ, അത് യേശു സ്ഥിരമായി പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർ കണ്ടുകൊണ്ടേയിരുന്നു. യേശുവിന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തെ കണ്ടപ്പോൾ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. തീർച്ചയായും ദൈവത്തിന്റെ ബന്ധം പറയുന്നു, വേണ്ടവണ്ണം പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് നാം അറിയുന്നില്ല. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. ഇന്ന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിന്റെ പ്രാർത്ഥനയിലെ ഫോക്കസ് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 7-8 വചനങ്ങൾ. പ്രാർത്ഥനയിൽ എങ്ങനെ പ്രാർത്ഥിക്കരുത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നാം ദൈവത്തോടടുത്ത് വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് യേശു ആദ്യം വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നു. അവരുടെ തോന്നല് മാത്രമാണ് അതിഭാഷണത്താൽ ജൽപ്പനത്താൽ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്ന് അവർക്ക് തോന്നുന്നു. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ അറിയാത്തവർ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവർ എന്നാണ് ജാതികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അവരെ പോലെ നാം ആരുത്. അടുത്തവരുത്, 8-ാം വചനം, അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്ന മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ അടുക്കലേക്ക് നാം വരുമ്പോൾ ദൈവം, പ്രത്യേകിച്ച് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എങ്ങനെയുള്ളവരെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണമെന്ന് യേശു വളരെ വ്യക്തമായി പഠിപ്പിച്ചു. നിങ്ങൾ യാചിക്കുന്ന മുമ്പേ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അവൻ നിങ്ങൾ ആവശ്യമുള്ളത് അറിയുന്ന ഒരു പിതാവിന്റെ അടുക്കലാണ് നാം വരുന്നത്. അതുകൊണ്ടാണ് ജൽപ്പനം ചെയ്യരുത് എന്ന് കർത്താവ് പഠിപ്പിച്ചത്. ഈ മനോഭാവത്തോടുകൂടി വേണം നാം പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ. കാരണം മനുഷ്യരോടല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് നമ്മെ പൂർണ്ണമായി അറിയാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവന് പൂർണ്ണമായി അറിയാം. ഇതേ കാര്യം തന്നെ 6-ാം അധ്യായത്തിന്റെ 31 വചനത്തിൽ പറയുന്നു. 31-32 വചനങ്ങൾ 6-ാം അധ്യായത്തിന്റെ 31.
ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടുന്നത്? ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുള്ളൂ. മുമ്പേ അവർ രാജ്യം നീതി അന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾ കിട്ടും.
അപ്പോൾ എന്ത് തിന്നും, എന്ത് കുടിക്കും എന്നോർത്തുള്ള ഒരു ആമല ചിന്തയോടെ നാം പ്രാർത്ഥനയിൽ കടന്നു വരികയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എന്തായിരിക്കും? എന്ത് തിന്നും, എന്ത് കുടിക്കും, അതിനാവശ്യം, അതായത് നമ്മുടെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചിന്തയിൽ നിലനിൽക്കുന്നതെങ്കിൽ അത് നമ്മുടെ ആമല ചിന്തയിലേക്ക് നയിക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ചിന്തയിൽ എന്ത് നിറഞ്ഞു നിൽക്കുന്നുവോ അതാണ് പ്രാർത്ഥനയിലേക്ക് പുറത്തേക്ക് വരുന്നത്. പുതിയൊരു ഞാനും വരത്തില്ല. നമ്മുടെ ചിന്തയിൽ എന്ത് നിറഞ്ഞു നിൽക്കുന്നു അത് പുറത്തേക്ക് വരും. അപ്പം പറയുന്ന അതിന്റെ 32-ാം വചനം, ഈ വകയൊക്കെയും ജാതികൾ ദൈവത്തെ അറിയാത്തവർ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അതാണ് 9 വചനത്തിൽ നിന്ന് വായിച്ചത്. നിങ്ങൾ യാചിക്കുന്ന മുമ്പേ, നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ഇത് നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവ് അല്ലെങ്കിൽ പ്രാർത്ഥനയത്തിന് എന്താണ് ചെയ്യേണ്ടത്? യേശു അടുത്ത വചനത്തിൽ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഇത് നമുക്ക് 6-ാം അധ്യായത്തിന്റെ 9-ാം വചനത്തിലേക്ക് വാങ്ങി വരാം. യേശു പ്രാർത്ഥിക്കേണ്ടതിന്റെ പഠിപ്പിച്ച
നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരണം.
പ്രാർത്ഥനയില് യേശു ആദ്യമേ ഒരു പിതാവിന്റെ അടുക്കൽ, ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവിന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥനയിൽ ഒരു ഫോക്കസ് ഷിഫ്റ്റ് യേശു കാണിച്ചു തരികയാണ്. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാതെ പിതാവ്, സ്വർഗസ്ഥനായ ഒരു പിതാവിന്റെ നാമം മഹത്വപ്പെടുത്തുവാനായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിലെ ഫോക്കസ്. യേശു എപ്പോഴും, കാരണം വേണ്ടപ്പെട്ട പ്രാർത്ഥിക്കാൻ അറിയാത്തതുകൊണ്ട് യേശു നമ്മെ പഠിപ്പിച്ചു. സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല, നിങ്ങൾ ഒരു ഷിഫ്റ്റ് ശ്രദ്ധിച്ചു. ആദ്യത്തെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളാണ് പൊതുവേ നിലനിൽക്കുന്നത്. അങ്ങനെയാണ് തുടക്കം, അവസാനമില്ല. പക്ഷെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുമ്പോൾ, ദൈവവചനം നമ്മെ ദൈവത്തെ കുറിച്ച് വെളിപ്പെടാൻ തരുമ്പോൾ, പ്രാർത്ഥനയിൽ നാം വളരുമ്പോൾ ദൈവം പറഞ്ഞു പിതാവിന്റെ നാമം മഹത്വപ്പെടുവാൻ, അവന്റെ രാജ്യം വരുവാൻ, അവന്റെ രാജ്യം വരുവാനായിരിക്കണം നമ്മുടെ ഒരു പ്രാർത്ഥനയിലുള്ള ഒരു ഫോക്കസ്. വേറൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, ഇതിനുള്ള പറയുന്നത് സ്വർഗസ്ഥാനം ഞങ്ങളല്ലാതെ. ആവശ്യങ്ങൾ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് എന്റെ ആവശ്യങ്ങൾ, എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ. എന്നാൽ പ്രാർത്ഥനയിൽ നാം വളരുമ്പോൾ അത് മാറി കർത്താവ് പറയുകയാണ്, ഞങ്ങളുടെ അല്ലെ, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ കർത്താവ് നമ്മെ ഉത്സാഹിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്റെ ആവശ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, പ്രാർത്ഥനയിലുള്ള ഒരു ഫോക്കസ് ഷിഫ്റ്റ്, പ്രാർത്ഥനയുടെ കേന്ദ്രം മാറുന്നു. എന്നിൽ നിന്ന് ഞങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു പ്രാർത്ഥനയാണ് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. സ്വയത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ഫോക്കസ്, കേന്ദ്രം മാറുന്ന ഒരു പ്രാർത്ഥന. അവിടെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ അവരുടെ മനോഭാവം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വാക്കുകളെക്കാൾ ഉപരി ദൈവം നമ്മുടെ മനോഭാവത്തെയാണ് ശ്രദ്ധിക്കുന്നത്. ഈ വചനങ്ങളിലൂടെ നമ്മുടെ മനോഭാവത്തെയാണ് യേശു ഒന്ന് മാറ്റുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്നത്. ഞങ്ങളുടെ പിതാവ്, നിന്റെ നാമം മഹത്വപ്പെടുത്തണം, നിന്റെ രാജ്യം വരണം. ഇപ്പൊ ദൈവത്തിന്റെ രാജ്യം പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ആയിരുന്നു. യേശുവിന്റെ പ്രാർത്ഥനയിലും യേശു പഠിപ്പിച്ചതും ദൈവരാജ്യത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒന്നുകൊണ്ട് ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ മത്തായി വിശേഷം 1-ാം അധ്യായത്തിൽ യേശു പ്രസംഗിച്ചു തുടങ്ങിയത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. മാർക്ക് 1:15
ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, കാലം തെളിഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷം വിശ്വസിച്ചിരിക്കുന്നു.
യേശു തന്റെ പ്രസംഗം, തന്റെ ശുശ്രൂഷ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞാണ് യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. മാനസാന്തരപ്പെടുന്നവരെ ദൈവരാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു സുവിശേഷമാണ് യേശു പ്രസംഗിച്ചത്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിയുന്ന ഒരു സുവിശേഷം. കാര്യം നമുക്ക് വാങ്ങിക്കാം. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ല എങ്കിൽ രാജ്യം വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഒരാൾ ദൈവരാജ്യം വരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ ധാരാളമായി ഉണ്ടാവണം അല്ലെ? മാനസാന്തരപ്പെട്ട് യേശുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ വളരണം എന്ന് യേശു ദൈവരാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയിൽ അർത്ഥമാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അതാണ് യേശു പ്രസംഗിച്ചത്. ഈ ദൈവരാജ്യം എന്തല്ല എന്ന് ദൈവജനം പഠിപ്പിക്കുന്നുണ്ട്. ചില യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചത് യേശു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചതുപോലെ ദൈവരാജ്യം എന്തല്ല എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 18 അധ്യായം 36 വരെ.
എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്റെ യോധന്മാരുടെ കയ്യിൽ എന്റെ ചേവന പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു.
പിലാത്തോസിന് മുന്നിൽ നിൽക്കുന്ന യേശു ഈ ഒരു രാജാവാണോ? കാരണം രാജ്യത്തിന്റെ തലവൻ രാജാവാണ് എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടിയാണ് എന്റെ രാജ്യം ഐഹികമല്ല, ഇറ്റ് ഇസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഐഹികമല്ല എന്നോട് അർത്ഥമാക്കുന്നത് ഇറ്റ്സ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ സൂക്ഷിക്കുവാൻ സോൾജിയേഴ്സ് എനിക്കുണ്ടാകുമായിരുന്നു. അവർ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ പിലാത്തോസിന്റെ മുമ്പിൽ ഒരു തെറ്റ് ചെയ്യാതെ വിധിക്കപ്പെടുവാനായി നിൽക്കുമ്പോൾ അവർ എന്നെ വന്ന് എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. അത് ഈ രാജ്യത്തിന്റെ ഓഫീസ് വേൾഡിന്റെ സിസ്റ്റമാണ് ഈ ചേവകൾ വന്ന് പോരാടുന്നത്. യേശു പറഞ്ഞു ഇങ്ങനെ ഒരു രാജ്യമല്ല എന്റെ രാജ്യം. അപ്പൊ നമ്മൾ രാജ്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, അമേരിക്ക, യൂറോപ്പ്, ചൈന, രാജ്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് രാജ്യത്തെ സൂക്ഷിക്കുവാൻ, അതിന്റെ സെക്യൂരിറ്റിക്കായി, അതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു മിലിറ്ററി ഫോഴ്സ് ഉണ്ട്. എന്നാൽ യേശു പറയുന്ന എന്ത് രാജ്യത്തിൽ ഇങ്ങനെയുള്ള സേവകർ ഇല്ല. അപ്പൊ മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അത് നമ്മുടെ മനസ്സിൽ ആഴമായിട്ട് പതിയുന്ന ദൈവരാജ്യം ഈ ലോകത്തിന്റെ ഒരു വ്യവസ്ഥയുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്ന് അല്ല. പിന്നെ റോമലേഖനത്തിൽ 14:17 നാം കാണുന്നു ദൈവരാജ്യം എന്തല്ല.
ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും അല്ലേ.
ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും മാത്രം. ഭക്ഷണവും പാനീയവും അതായത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥിതി അല്ല ദൈവരാജ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും മാത്രം. നമ്മുടെ ആത്മാവ് ഒരു ഫോക്കസ് ആണ് ദൈവരാജ്യത്തിൽ, ശരീരം മാത്രമല്ല എന്നാണ് ഈ വചനത്തിലൂടെ നാം അർത്ഥമാക്കുന്നത്. ദൈവരാജ്യം ഈ ഐഹികമല്ല, ഈ ലോകത്തിന്റെ വ്യവസ്ഥ പോലെയുള്ളതല്ല. ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവരാജ്യം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ആണ് ദൈവരാജ്യത്തിന്റെ ഫോക്കസ്. ഈ രാജ്യം എന്താണെന്ന് ഒന്നുകൊണ്ട് പദവിയിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒരുപാട് പുസ്തകം അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ ആറാം വചനം, എന്താണ് രാജ്യം? ഒരുപാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 1:6.
നമ്മെ സ്നേഹിക്കുന്നവരും നമ്മൾ പാപം നോക്കി നമ്മെ തന്റെ രക്തത്താൽ പിടിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും ജോലിമാരും ആക്കി തീർത്തതുമായതിനെ
നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ പിടിവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവരുമായവൻ എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ആരാണ് ദൈവത്തിന്റെ രാജ്യം? നമ്മയാണ് അവൻ രാജ്യമാക്കിയത്. ഓ, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഒരു വ്യവസ്ഥയല്ല. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരുമാണ്. ആര്? നമ്മെ പാപം പോക്കി തന്റെ രക്തത്താൽ വിടിവിച്ചു തന്റെ പിതാവായ ദൈവത്തിന് രാജ്യമാക്കി. യേശു രാജ്യം എന്ന് പറയുമ്പോൾ ഒരു വ്യവസ്ഥയേക്കാൾ ഉപരി യേശു കാണുന്നത് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെയാണ് രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവന്റെ രാജ്യം വരണമേ എന്ന് നാം പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരു വ്യവസ്ഥയല്ല, ആ തന്റെ രക്തത്താൽ ജനങ്ങൾ വീണ്ടെടുക്കപ്പെടണം, രാജ്യമായി തീരണം. ദൈവത്തിന്റെ രാജ്യം എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്? ഒരു ഭൂമിയുടെ വ്യവസ്ഥകളിലല്ല ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്, ഹൃദയങ്ങളിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ രാജ്യം എന്ന് ചിന്തിക്കുമ്പോൾ ആ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഹൃദയമാണ് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ. ദൈവം രാജാവായിരിക്കുന്നത് ഹൃദയങ്ങളിലാണ്. അവരാണ്, നാം ആണ് അവന്റെ രാജ്യവും പുരോഹിതന്മാരും. ഇത് കാര്യം തന്നെ ഈ രാജ്യം പൗലോസിന്റെ ഒന്നിന്റെ പദവും നമുക്ക് വായിക്കാം. നമ്മുടെ എവിടെ നിന്നാണ് അവന്റെ രാജ്യത്തിലേക്ക് ആക്കുന്നത്? നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന്റെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. പുത്രന്റെ രാജ്യം, സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ നാം സ്തോത്രം ചെയ്യണം. അപ്പോൾ യേശു രാജാവായിരിക്കുന്ന ഒരു ഹൃദയമാണ് ദൈവരാജ്യം. ക്രിസ്തു രാജാവായിരിക്കുന്ന ഒരു ഹൃദയമാണ് ദൈവ രാജ്യം. അപ്പൊ ദൈവരാജ്യം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയങ്ങളിൽ ദൈവരാജ്യം വരണമേ, ഹൃദയങ്ങളിൽ ദൈവരാജ്യം വരണമേ. തുടക്കം മാനസാന്തരം. മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവരാജ്യം തുടങ്ങിയായി. നമുക്കറിയാം, വീട് ജനിച്ചില്ലായെങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ നടക്കത്തില്ല. ജലത്താലും ആത്മാവിനാലും വീട് ജനിച്ചില്ലായെങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ലോകത്തിലെ വ്യവസ്ഥകളൊന്നുമില്ല, വീട്ടിൽ ജനനമാണ്. ദൈവരാജ്യത്തിലേക്ക് ഒരാൾക്കുള്ള പ്രവേശനം സാധ്യമാക്കി തീർക്കുന്നത് അവർ ജഡത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്തിനത്രേ ജനിച്ചത്. അപ്പോൾ വീട്ടിൽ ജനനത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. ലോക വ്യവസ്ഥകളൊന്നും അതിന് സഹായം ആകത്തില്ല. ഈ ദൈവരാജ്യത്തിലേക്ക് നാം വന്നു കഴിഞ്ഞാൽ, വീഴ്ചനം ഒരു തുടക്കമാണെന്ന് നമുക്കറിയാം ദൈവരാജ്യത്തിലേക്ക് വരുന്നതിന്റെ. അപ്പോൾ ആൾക്കാർ ജനങ്ങൾ വീണ്ടും ജനിക്കുവാനായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിലെ ഒരു ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ആ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിക്കണം എന്നതായിരിക്കണം നാം ഉദ്ദേശിക്കുന്നത്. ഈ വീണ്ടും ജനനം ദൈവരാജ്യത്തിലേക്ക് വന്നോ? ഓക്കെ, ദൈവരാജ്യത്തിലേക്ക് വന്നു, ജനങ്ങൾ വന്നു, എന്നാൽ അവിടെ തന്നെ നിന്നാ മതിയോ? ദൈവരാജ്യത്തിന് വളർച്ചയുണ്ട് അല്ലെ? ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ദൈവം രാജാവായിരിക്കുമ്പോൾ, ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ രാജാവായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം മനുഷ്യരുടെ ഹൃദയം എന്ന് യേശുക്രിസ്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ പൂർണതയിലേക്ക് വളരണമെന്നാണ് ദൈവത്തിന്റെ രാജ്യം വരണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. ജനങ്ങൾ രക്ഷിക്കപ്പെടുക മാത്രമല്ല, വീണ്ടിരിക്കുക മാത്രമല്ല, ദൈവ രാജാവായിരിക്കുമ്പോൾ ഒരുവന്റെ ഹൃദയം എങ്ങനെയായിരിക്കും അതുപോലെ ആയി തീരണമേ എന്നാണ് ആ പ്രാർത്ഥനയിൽ അർത്ഥമാക്കുന്നത്. യേശു ഈ ഉപമകളിലൂടെ ഈ ദൈവരാജ്യം ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. യേശുവിന്റെ പ്രസംഗത്തിലെ ഒരു വലിയ ഫോക്കസ് ദൈവരാജ്യമായിരുന്നു. കാരണം ദൈവം രാജാവായിട്ട് ഒരുവന്റെ ഹൃദയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം നടക്കും, എന്തായിരിക്കാം അവരിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് യേശു ഉപമകളിലൂടെ പഠിപ്പിച്ചു. നമുക്ക് ചിന്തയ്ക്കായി ഒരു ഉപമ എടുക്കാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 20-ാം അധ്യായം യേശു രൂപം പറയുന്നത് ദൈവരാജ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഒരു രൂപമാണ്. ഞാൻ ചുരുക്കത്തിൽ പറയാം. സ്വർഗരാജ്യത്തിന്റെ മുന്തിരി തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചെ പുറപ്പെട്ട വീട്ടുടിയവനോട് സന്ദർശിക്കും. അതായത് ഒരു മുന്തിരിത്തോട്ടം, അതിൽ വേല ചെയ്യുവാൻ വേലക്കാരെ അന്വേഷിച്ച് ഇറങ്ങുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യമാണ് സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യത്തിലേക്ക് വേലക്കാരെ അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങുന്നു. പുലർച്ചയ്ക്ക് കാണുന്നവരെ അവർ വിളിക്കുന്നു, അവരുമായിട്ട് ഒരു തുക പറഞ്ഞിട്ട് ഒരു ഓരോ വെള്ളിക്കാശാണ് അവരുടെ ലേബറിന് അവരുടെ അധ്വാനത്തിന് കൂലിയായിട്ട് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നു പുലർച്ചയ്ക്ക് വരുന്നവരെ. അതിനുശേഷം താഴെയുള്ള വചനങ്ങളിൽ 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും വേലക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം 11-ാം മണി നേരത്തും അത് നമ്മൾ വായിക്കാം. അതിന്റെ 6-ാം വചനം 11-ാം മണി നേരത്ത് ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്തുവെന്ന് ചോദിച്ചു. അടുത്ത വചനം ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാറുണ്ട് അത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിനെന്ന് അവരോട് പറഞ്ഞു. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ചിലർക്ക് മാത്രമല്ല, ആദ്യം വരുന്നവർക്ക് മാത്രമല്ല, 11-ാം മണി നേരത്ത് മെനക്കെട്ട് നിൽക്കി ആരും പിടിക്കാനില്ല, അവരെയും പിടിച്ച് ദൈവരാജ്യത്തിലെ വേലയ്ക്കായി ദൈവം വിളിക്കുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കുന്നത് യേശു പഠിപ്പിക്കുന്ന കാര്യം ഇവർ പ്രതിഫലം കൊടുക്കുന്ന ഇവരുടെ കൂലി കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ഒരു ജോലിക്കായി വിളിക്കുന്നവർക്കറിയാം ജോലി ഒരു ദിവസക്കൂലിയാണെന്ന് വിചാരിക്കുക. ദിവസത്തിന്റെ അവസാനം കൂലി സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അതിന്റെ 8-ാം വചനം സന്ധ്യയായപ്പോൾ മുതിർത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകളോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അതായത് അവസാനം വന്നവർക്ക് ആദ്യമേ കൂലി കൊടുക്കുക, പിന്നെ ആദ്യം വന്നവർക്ക് അവസാനം കൊടുക്കുക. പലപ്പോഴും ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തിൽ നമ്മൾ ചെയ്തും കണ്ടും പോരുന്ന കാര്യങ്ങളുടെ സങ്കല്പങ്ങൾക്ക് നേരെ വിപരീതമാണെന്ന് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ നാം ചിന്തിച്ചിരിക്കണം. ഈ ലോകം ദൈവരാജ്യം ഈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് ഐഹികമല്ല. പിന്മന്മാർക്കാണ് ആദ്യം അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രശ്നമില്ല. 11-ാം മണി നേരത്ത് നമ്മൾ ഒരു വിളിക്കാശ് കൊടുത്തു. അതിന്റെ 10-ാം വചനത്തിൽ മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ച് അവർക്ക് ഓരോ വെള്ളിക്കാശ്. ഇതൊരു ന്യായമാണ്, ലോകത്തിന്റെ വ്യവസ്ഥയിൽ ഇതൊരു ന്യായമല്ല. അവസാനം 1 മണിക്കൂർ കിടന്നു 12 മണിക്ക് അനുസരിച്ച് ചെയ്യുന്നത് 11 മണിക്ക് വന്നിട്ട് 1 മണിക്കൂർ ജോലി ചെയ്തത് 1 വെള്ളിക്കാശ്, 12 മണിക്കൂർ ജോലി ചെയ്തത് 1 വെള്ളിക്കാശ്. പക്ഷെ ആ പുലർച്ചയ്ക്ക് വിളിച്ച ആദ്യമേ പറഞ്ഞൊത്ത് വിളിച്ചവൻ അവൻ പിറവെടുക്കാൻ തുടങ്ങി. അവന്റെ മനസ്സിൽ ഒരു സങ്കല്പം, എനിക്ക് 11-ാം മണി നേരത്ത് വിളിച്ചുവെങ്കിലും അവനൊരു വെള്ളിക്കാശ് കൊടുത്തെങ്കിലും ഞാൻ അവന്റെ ഒരു 11 എത്തിയെങ്കിലും ജോലി ചെയ്തു. പലരത്തെ വെയിലും ചൂടും എല്ലാം സഹിച്ച് ഒന്ന് ഒരു വെള്ളിക്കാശ് ആണ് പണം കിട്ടുമെങ്കിലും അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് ഹൃദയത്തെ നിരൂപിച്ചു. അവന് കിട്ടിയില്ല, അവന് കിട്ടിയില്ല. അങ്ങനെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ പതിനാറ് അതിന്റെ പതിനാറാം വചനം. മൂപ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആവും. ദൈവരാജ്യത്തിന്റെ ഒരു ഒരു പ്രിൻസിപ്പളാണ് ഇവിടെ യേശു പഠിപ്പിക്കുന്നത്. പിൻപന്മാർ മുൻപന്മാർ മുൻപന്മാർ പിൻപന്മാരും ആയി തീരുന്ന ഒരു അവസ്ഥ. ഇതിൽ നിന്ന് യേശു അർത്ഥമാക്കുന്ന ഒരു മനോഭാവം ഞാൻ മനസ്സിലാക്കിയത്, എന്തിനാണ് ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ പിൻപറ്റുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അവർ തരുന്ന കൂലി അന്വേഷിച്ചാണോ അതോ വേറെ എന്തെങ്കിലും മനോഭാവമാണ് അവൻ ഉണ്ടായിരിക്കേണ്ടത്? പരന്തരാമണി നേരത്തെ വിളിച്ചവന്റെ മനോഭാവം എന്തായിരുന്നു? ആരും എന്നെ വിളിക്കുവാൻ ഇല്ലായിരുന്നു, ഞാൻ മെനക്കെട്ടിരിക്കുമായിരുന്നു, എന്നെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിച്ചല്ലോ. അവൻ വളരെ സന്തോഷത്തോടെ പറങ്ങിപ്പോയി. എന്നാൽ കൂടുതൽ അധ്വാനിച്ചവൻ തീർന്നതുപോലെ പറങ്ങിപ്പോയി. അപ്പോ ദൈവരാജ്യത്തിൽ ഒരുവൻ ദൈവ രാജാവായിരിക്കുമ്പോൾ രാജാവിനെ എങ്ങനെ വേണം ശുശ്രൂഷിക്കണമെന്നുള്ള ഒരു മനോഭാവം യേശുവിനെ വെളിപ്പെടുത്തി തരികയായിരുന്നു. പ്രതിഫലം നോക്കി അല്ല, അവനെ ശുശ്രൂഷിക്കുവാനുള്ള, അവൻ എന്നെ വിളിച്ചുവല്ലോ, അവനെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു ഭാഗ്യം, അവന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുന്നത്, അത് മാത്രം എനിക്ക് മതി എന്നുള്ളൊരു മനോഭാവത്തോടെ ആയിരിക്കുന്നവരെയാണ് ദൈവരാജ്യത്തിൽ വലിയവരെന്ന് ദൈവം വിളിക്കുന്നത്. ഈ ലോകത്തിന്റെ രാജ്യത്തിലെ ലോക വ്യവസ്ഥയുടെ മനോഭാവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് ദൈവത്തിന്റെ രാജ്യം മരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദൈവരാജ്യത്തിന്റെ മനോഭാവം ഉള്ളവർ വളരണം, ഹൃദയങ്ങളിൽ ഈ മനോഭാവം വളരണം. യേശുവിനെ മറ്റൊന്നിനും വേണ്ടി പിൻപറ്റുന്നവരല്ല, യേശുവിനെ വേണ്ടി മാത്രം പിൻപറ്റുന്നവർ ആയിരിക്കണമെന്നാണ് ദൈവരാജ്യം അർത്ഥമാക്കുന്നത്. ഇത് തന്നെയാണ് യേശു പലരുടെ അധ്യായത്തിലൊരു ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദൈവരാജ്യത്തിൽ ആരാണ് വലിയവൻ? ലോകത്തിലെ മനുഷ്യരെല്ലൊരു പ്രത്യേകതമാണ്, വലിയവനാകണം, വലിയവനാകണം, വലിയവനാകണം. മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യം ചെയ്ത് വലിയവനുള്ള ആഗ്രഹമാണ് ലോകത്തിന്റെ ആത്മാവ്. ചെറുപ്പം മുതലേ നാം കാണുന്നതാണ്, സ്കൂൾ മുതലേ ഉള്ള സ്പിരിറ്റ് എന്താണ്? കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്. മറ്റുള്ളവരെക്കാൾ നീ വലിയവനാകണം, വലിയവനാകണം, വലിയവനാകണം. എന്നാൽ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് യേശു കാണിച്ചു കൊടുക്കുകയാണ്. അതിന് പലതാമത്തെ യേശു ഒരു ശിശുവിനെ വിളിച്ച് നടുക്ക് നിർത്തിയിട്ട് പറഞ്ഞു, ദൈവരാജ്യം തനത്താൻ താഴ്ത്തുന്ന ഈ കുഞ്ഞിനെ പോലെയുള്ളവര് ആണെന്നാണ് യേശു കാണിച്ചു കൊടുത്തത്. നിങ്ങളിൽ വലിയവരാകാൻ ആഗ്രഹിക്കുന്നത്, ദൈവരാജ്യത്തിൽ നിങ്ങൾ വളരുവാൻ വലിയവരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ദാസനായിരിക്കണം, ഈ കുഞ്ഞിനെ പോലെ എല്ലാം തനത്താൻ താഴ്ത്തുന്നവനായിരിക്കണം. ഞാൻ ഈ ഭൂമി ചിന്തിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന ചിന്ത എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ബാലൻ, ഒരു ബാലനെ യേശു വിളിച്ചപ്പോൾ ആ ബാലൻ എന്തിനായിരിക്കാം യേശുവിന്റെ അടുക്കൽ വന്നത്? അനേക യേശുവിന്റെ അടുക്കൽ വന്നു എന്തിനു വേണ്ടി? രോഗസൗഖ്യത്തിന് വേണ്ടി വന്നു, തങ്ങളുടെ പ്രശ്നങ്ങൾ മാറുവാൻ വന്നു, അപ്പം കിട്ടാൻ വന്നു. ഈ ബാലൻ എന്തിനായിരിക്കാം യേശുവിന്റെ അടുക്കൽ വന്നത്? ആൻ വിളിച്ചപ്പോൾ ജസ്റ്റ് ടു ബി വിത്ത് ജീസസ്, യേശുവിനോട് കൂടെ ആയിരിക്കും. അവൻ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും ഉള്ളതായിട്ട് നാം കാണുന്നത്, അനേക പുരുഷന്മാർ കൂടി വന്നപ്പോൾ അവർക്കെല്ലാം എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ബാലൻ യേശുവിന്റെ അടുക്കൽ വിളിച്ചപ്പോൾ വന്നു, യേശു അവനെ അടുത്ത് ചേർത്ത് നിർത്തി. അവന് ആ യേശുവിന്റെ സാന്നിധ്യമായിരുന്നു ഏറ്റവും വിലയേറിയത്. അങ്ങനെ പറയുകയാണ്, ഈ ശിശുവിനെ പോലെ നിങ്ങൾ ആയിരിക്കണം. ഞാൻ പറഞ്ഞതിലൊരു സാരാംശം എന്നുള്ളത്, നമ്മൾ കർത്താവിന്റെ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ, ദൈവ രാജാവായിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? യേശുവിനോട് കൂടെ ആയിരിക്കുക മറ്റ് ലക്ഷ്യങ്ങൾ ഇല്ലാതെ യേശുവിനെ പിൻപറ്റുക, അതാണ് ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഒരു ഒരു കൂട്ടം ദൈവരാജ്യത്തിൽ വളരുക എന്ന് പറയുന്നു കഴിഞ്ഞാൽ അവരുടെ ഏക ലക്ഷ്യം ഈശ്വരനോടുകൂടി ആയിരിക്കുക എന്നായി തീരുമ്പോഴാണ് വളർച്ച നടക്കുന്നത്. മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുമായി യേശുവിനെ പിൻപറ്റുമ്പോൾ ദൈവരാജ്യത്തിന്റെ വളർച്ച നടക്കുന്നില്ല. ഞാൻ ചുരുക്കട്ടെ, യേശു വന്നത് രക്ഷണയുടെ രാജാവായി വാഴുവാനാണ്, ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ആ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. നാം ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ രാജ്യം. മനസാന്തരപ്പെട്ട് വീണ്ടി ജനനത്തിലൂടെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവർ എന്ത് മനോഭാവത്തിൽ വളരണം, ദൈവരാജ്യം വളരണമെന്ന് പറയുമ്പോൾ ഹൃദയങ്ങളെ ദൈവരാജ്യം വളരണമെന്ന് പറഞ്ഞ് യേശു ദൈവജനത്തിലൂടെ അനേക ഉപമങ്ങളിലൂടെ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിലെ ഒരു ഉപമയാണ് നാം ചിന്തിച്ചത്. മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ യേശുവിനെ പിൻപറ്റുക. നമ്മുടെ പ്രാർത്ഥനയും ദൈവരാജ്യം വളരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവരാജ്യത്തിനുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ എന്താണ് നാം ഉദ്ദേശിക്കുന്നതെന്ന് അർത്ഥമാക്കുന്നു. യേശു അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. നാം ഓരോരുത്തരും ദൈവരാജ്യം ദൈവത്തിന്റെ രാജ്യമാണ്. നാം ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ രാജ്യം. ദൈവത്തിന്റെ രാജ്യത്തിൽ വളരുവാൻ നാം ഉത്സാഹിക്കുക. ഒന്നാമനാൻ ആഗ്രഹിക്കരുതെന്ന് ദൈവം പറഞ്ഞില്ല വചനത്തില്. നിങ്ങൾ ഒന്നാമനായ ആഗ്രഹിക്കുന്നതല്ല, ഒന്നാമനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ ലോകത്തിന്റെ വ്യവസ്ഥയിലുള്ള ഉന്നതി അല്ല എന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. ഏറ്റവും വലിയവനാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ദാസനായിരിക്കണം. ശിശുവിനെ പോലെ യേശുവിനെ പിൻപറ്റുന്നതോ ഇങ്ങനെയുള്ളതോ ദൈവരാജ്യം എന്നാണ് യേശു ശിശുവിനെ അടുത്തു നിർത്തിയിട്ട് പറഞ്ഞത്. അവന്റെ മുതിർത്തോട്ടത്തിൽ അവന്റെ വേലക്കാരായി അവന്റെ മുതിർത്തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ നമുക്കുള്ള മനോഭാവം എന്തായിരിക്കണം? ആ എനിക്ക് വേണ്ടിയല്ല, അവനെന്നെ വിളിച്ചു, അത് തന്നെ എനിക്ക് മതി. ആ മനോഭാവത്തോടെ ആയിരിക്കുന്നത് അങ്ങനെയുള്ള രാജ്യം വളരുവാൻ നമ്മൾ പ്രാർത്ഥനയും നമ്മുടെ ഒരു ഫോക്കസ് ആയിരിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. ദൈവമേ സഹായിക്കുന്ന ആളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ രാജ്യം വളരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിന്തകൾ നിങ്ങളുടെ പോർത്ത് ഞാൻ എന്നെയും കണ്ടുതരക്കാൻ പ്രാർത്ഥിക്കാം.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org